ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം. ശ്രീ പഴയടം മോഹനൻ നമ്പൂതിരി, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ എത്തിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായെന്നറിയാം. ഓസ്ട്രേലിയയിൽ നിരവധി സദ്യകൾ ഇപ്പോൾ തന്നെ താങ്കൾ ഒരുക്കിക്കഴിഞ്ഞു. ഒരു ഓസ്ട്രേലിയൻ സദ്യവട്ടങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു?
ഓസ്ട്രേലിയ എത്തിയിട്ട് ഇപ്പോൾ ഇത് അഞ്ചാമത് ദിവസമാണ്. 34 തീയതി വന്നിരുന്നു, 1 ബ്രിസ്ബെയിന് പോയിരുന്നു, 2 ബ്രിസ്ബെയിന് സദ്യ ഉണ്ടായിരുന്നു, വീണ്ടും തിരിച്ചു വന്ന് 3, 4, 5 തീയതികളിൽ ഇവിടെ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ സദ്യ കൊടുത്തിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കാൻബറ മലയാളി അസോസിയേഷന് വേണ്ടിയിട്ട് കാൻബറയ്ക്കും ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേക്കുണ്ടായി. ഓസ്ട്രേലിയയിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യം ഇവിടുത്തെ പച്ചക്കറികളുടെ ഗുണനിലവാരമാണ്. ശരിക്കും കേരളത്തിൽ കിട്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ കിട്ടുന്നില്ലെങ്കിലും കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് അവാര ടേസ്റ്റാണ്. എല്ലാം അത് കഴുകുക പോലും ചെയ്യേണ്ട അത്രമാത്രം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ജെനുവിൻ ആയിട്ടുള്ളൊരു പച്ചക്കറി ഇതുവരെ വേറെ ഒരു സ്ഥലത്തും, ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് ചെന്നാലും എനിക്ക് ഇത് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ എല്ലാവരും പറയാറുണ്ട്, പക്ഷേ ഒരു പ്രശ്നം എല്ലാ ഐറ്റംസും കിട്ടുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ചേന പോലുള്ള സാധനങ്ങൾ കിട്ടില്ല, വെള്ളരിക്ക കിട്ടാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഫ്രോസൺ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറില്ല. എങ്കിലും പൊതുവെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നല്ല സദ്യ ആയിരുന്നു എന്നുള്ളതാണ്.
ഓക്കെ, എന്തായാലും കേരളത്തിലിപ്പോൾ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പര്യായപദമായി മാറിക്കഴിഞ്ഞു. പഴയടം മോഹനൻ നമ്പൂതിരി, ഒരു പക്ഷേ പണ്ടൊക്കെ വലിയ വലിയ പാചകക്കാരെക്കുറിച്ചുള്ള, ഇപ്പം നളൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നളൻ്റെ ആ ഒരു കാലഘട്ടം മുതലുള്ള പാചകക്കാരെക്കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടെങ്കിൽ പോലും സദ്യ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ദേഹണ്ഡ പണി എന്ന് പറഞ്ഞങ്ങ് മാറ്റി നിർത്തുന്നതായിരുന്നു. അതിനെ ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നത് താങ്കളായിരുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എങ്ങനെയാണ് അത് സംഭവിച്ചത്?
താങ്കൾ പറഞ്ഞ കാര്യം തീർച്ചയായും ശരിയാണ്. ഒരു പാചകക്കാരന് പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടൊരു വിഭാഗമാണ്. എസ്പെഷ്യലി ഞാൻ പാചകരംഗത്ത് വരുന്ന 90s. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ സമൂഹത്തിലെ ഏറ്റവും 3rd ആൾക്കാർ എന്ന് പറയപ്പെടുന്ന പലരുടെയും ഗണത്തിലായിരുന്നു പാചകക്കാരൻ കണ്ടെത്തിയിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ഒരു ഗുണം കിട്ടിയത്, പാചകക്കാരൻ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ്, അവൻ്റെ ഛായ എന്താണ്, അവൻ്റെ രൂപം എന്താണ്, അവൻ്റെ പ്രവൃത്തി എന്താണ്, അവൻ്റെ പ്രകടനം എന്താണ്, ഇത് ആൾക്കാരുടെ ഉള്ളിലുള്ളൊരു ഒരു ഒരു സങ്കല്പമായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് പാചകക്കാരൻ അങ്ങനെ അല്ല എന്നും പാചകം ഇങ്ങനെ ചെയ്യാമെന്നും കാണിച്ചു കൊടുക്കാവുന്നൊരു സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരിക്കലും ഇവർ ഏത് പാചകക്കാരനായാലും വെളുത്ത വസ്ത്രം എടുത്തൊരു പാചകക്കാരനെ ഞാൻ കാണൽ വളരെ ചുരുക്കാം. അപ്പോൾ ഏറ്റവും മുഷിങ്ങി വസ്ത്രം മാത്രം എടുത്തിട്ട് അവിടെ നിന്ന് പാചകം ചെയ്യുള്ളൂ. എല്ലാ ആൾക്കാരും ഏതാണ്ട് 70-80% ആൾക്കാരും മുറുക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഈ ഉറക്കുളച്ച് നിൽക്കുന്ന ആൾക്കാർ പലരും ഈ അല്പസ്വല്പമെങ്കിലും മദ്യത്തിനടിമപ്പെടുന്ന ഒരു രീതിയിലേക്ക്, കാരണം ഹോട്ട് ബ്ലഡാണ്, പൊതുവെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, വളരെ ചുരുക്കം ചില ആൾക്കാരെങ്കിലും ആ ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിമറിച്ചിട്ട് വെളുത്ത നല്ല വസ്ത്രം ധരിക്കുകയും ഏറ്റവും ഹൈജീനിക്കായിട്ട് പാചകം ചെയ്യുന്ന സ്ഥലം സൂക്ഷിക്കുകയും ഏറ്റവും ഹൈജീനിക്കായ രീതിക്ക് ഭക്ഷണം കൊടുക്കുകയും പിന്നെ നമ്മുടെ പ്രസൻറ്റേഷനിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അവരെ ഒരു പ്രത്യേകത കൊണ്ടുവരികയും പിന്നെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കുകയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു 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 പ്രത്യേക ലെവലിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. പിന്നെ ഈ സ്കൂൾ കലോത്സവങ്ങളിലൂടെ ഈ കലോത്സവ പാചകത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു ഭാഗ്യമാണ്. ഭാഗ്യം ഈശ്വരാസീനം അതിനകത്ത് രണ്ടും ഇതിലുണ്ട്. അപ്പോൾ അത് രണ്ടും കൊണ്ട് അത് രണ്ടും യോജിച്ച് കൊണ്ടുവന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സന്ദർഭങ്ങളിലും അത് പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ എന്താ ലോകമറിയുന്നു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും പഴയടം മോഹനൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഇഷ്ടപ്പെടുന്നൊരു പേരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു റെന്യൂമറേഷൻ മാത്രമല്ല അതിൻ്റെ ഒരു അക്രഡിറ്റേഷൻ കിട്ടാറുണ്ട്.
ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ അത് തന്നെയാണ് ഒരു പക്ഷേ ഏറ്റവും അധികം ഒരു പ്രശസ്തി താങ്കൾക്ക് നേടിത്തന്നിരിക്കുന്നത്. ഓരോ സ്കൂൾ യുവജനോത്സവം കഴിയുമ്പോഴും ഒരുപാട് ഒരു പക്ഷേ യുവജനോത്സവത്തിൽ നടക്കുന്ന ഓരോ മത്സര ഇനങ്ങൾക്കൊപ്പമായിരുന്നു പഴയടത്തിൻ്റെ സദ്യയെക്കുറിച്ചും വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വാർത്തകൾ വരാനായ ഒരു ബോധപൂർവമായ ശ്രമം താങ്കളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്? പലപ്പോഴും അങ്ങനെ ഒരു ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട്.
അതിനെനിക്ക് പറയാൻ ആരോപണം എന്നുള്ള വാക്ക് താങ്കൾ ഒരു പക്ഷേ പിൻവലിക്കേണ്ടി വരും. കാരണം ഈ വർഷം ഒരു പ്രതിപക്ഷ സംഘടനയാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ അടുത്ത വർഷം ഭരണപക്ഷ സംഘടനയായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ സംഘടന എന്നെ ഇപ്പോൾ ജോലി ഏൽപ്പിച്ചാലും ഭരണപക്ഷ സംഘടന എന്നെ ജോലി ഏൽപ്പിച്ചാലും ആ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഞാൻ ഈ സംഘടന നോക്കി ചെയ്യാറില്ല. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ആരെന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഏറ്റവും വളരെ ഭംഗിയായ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് കലോത്സവങ്ങളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യം, കലോത്സവ മാനുവലും പ്രകാരമുള്ള പ്രോഗ്രാംസ് നടത്തിക്കൊണ്ട് വരുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും പ്രോഗ്രാംസ് എല്ലാ സ്ഥലങ്ങളിലും ഒരു 5-6 മണിക്കൂർ ചിലപ്പോൾ 10 മണിക്കൂർ വരെ ലാഗ് ചെയ്യുന്ന ഒരവസ്ഥ സ്കൂൾ കലോത്സവ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ഈ യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതാണ്. പ്രോഗ്രാം എടുക്കുന്ന സംഘടന നേരെ ഓപ്പോസിറ്റുള്ള സംഘടനയായിരിക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനയാണ് പ്രോഗ്രാം എടുക്കുന്നത്, നിങ്ങൾ ഭരണപക്ഷ സംഘടനയായിരിക്കും ഫുഡ് എടുക്കുക, ഭരണപക്ഷ സംഘടന പ്രോഗ്രാം എടുത്താൽ പ്രതിപക്ഷ സംഘടന ഫുഡ് എടുക്കുക. അപ്പോൾ ഈ ഫുഡ് എടുക്കുന്ന ആൾക്കാരെ ഈ പ്രോഗ്രാം കമ്മിറ്റിക്കാരൻ ആരായാലും അവരെ ഒന്ന് അവരുടെ അടുത്ത് അവരെക്കാൾ കൂടുതൽ ഹൈലൈറ്റ് അവരുടെ പ്രസ്ഥാനത്തിന് കൊണ്ടുവരാൻ വേണ്ടി ഈ പാചകരംഗത്ത് എത്രമാത്രം അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊണ്ടുവരാം അതിനെല്ലാം അവർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവരുടെ മാക്സിമം സപ്പോർട്ട് അവരെനിക്ക് തരാറുണ്ട്. ഏത് രീതിക്കും ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടണം എന്ന് അവർക്കൊരാഗ്രഹം വരാറുണ്ട്. അതിൻ്റെ അകത്തിപ്പോൾ ഒരാളോടുള്ള ഒരു ആരോപണം, ഒരു ഞാനതിൻ്റെ അകത്ത് അത് അങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞു.
ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കേട്ടിരുന്നു, അതുകൊണ്ട് മാത്രം ചോദിച്ചതേ ഉള്ളൂ. എന്നാലും ഞാൻ ഈ ഒരു സ്കൂൾ യുവജനോത്സവത്തെക്കുറിച്ച് എനിക്ക് ഓണസദ്യയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. അതിനു മുമ്പ് തന്നെ സ്കൂൾ യുവജനോത്സവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും അധികം ഒരുപക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായെങ്കിലും കേൾക്കുന്നത് താങ്കളുടെ പായസത്തിൻ്റെ പ്രത്യേകതയാണ്. ഓരോ വർഷവും താങ്കൾ ഒരു രഹസ്യ കൂട്ടുവച്ചുള്ളൊരു പായസം ഉണ്ടാക്കുകയും അത് മത്സരങ്ങൾ നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും തോന്നുന്നൊരു സംശയം, ഇത്തരത്തിൽ മത്തങ്ങ ഉപയോഗിച്ച് പായസം അല്ലെങ്കിൽ വേറെ ഒരിക്കലും കേൾക്കാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉപയോഗിച്ച് പായസം വയ്ക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് താങ്കൾ കണ്ടെത്തുന്നത്? അതൊരിക്കലും താങ്കൾ പുറത്തേക്ക് പറഞ്ഞ് കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇത്തരം പായസങ്ങൾ താങ്കൾ സ്വന്തമായി പരീക്ഷിക്കാറുണ്ടോ അതിന് മുമ്പ് തന്നെ? അങ്ങനെയാണോ ചെയ്യുന്നത്?
സാധാരണഗതിയിൽ സ്കൂൾ കലോത്സവങ്ങളിൽ സ്പെഷ്യൽ പായസം വരുമ്പോൾ തന്നെ അവർ പറയും, തിരുവനി ഈ വർഷം സ്പെഷ്യൽ പായസം എന്തെങ്കിലും വേണം കേട്ടോ, നമുക്കൊന്ന് കസറണം കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഞാൻ അവരോട് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ രണ്ടാമത് സാമ്പത്തികമായിട്ട് എൻ്റെ കൈ അയച്ച് നിങ്ങൾ ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ, കാരണം ഇതിൻ്റെ സാധനങ്ങൾ കണ്ടെത്തണം. അപ്പോൾ എത്ര വോളിയം കിട്ടുന്നു നമുക്ക് അറിയില്ലാത്തൊരു വസ്തു കൊണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ടൊരു വസ്തു എടുത്തിട്ട് അതുകൊണ്ടൊരു പായസം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു വോളിയം ഉണ്ടല്ലോ. ഇത് ശരിക്കും പാചകം എന്ന് പറയുന്നൊരു കണക്കാണ്. 100 പേരുടെ ഒരു യൂണിറ്റിൻ്റെയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു കണക്ക്. 100 പേർക്ക് അത്ര കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ 1000 വന്നാലും 10000 വന്നാലും 1,000,000 വന്നാലും നമുക്ക് തന്നെ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിലൊന്നും പെടാത്തൊരു പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം, അതും കലോത്സവം പോലുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 20,000-25,000 അടയ്ക്കാൻ ആൾക്കാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ 2,000 ലിറ്ററിന് മുകളിൽ അല്ലെങ്കിൽ 2,500 ലിറ്ററിന് മുകളിൽ ഒരു പായസം നമ്മൾ ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇവരാരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തുടങ്ങുന്ന ദിവസം അല്ല അതിൻ്റെ സെക്കൻഡ് ഡേ ഞാൻ അതിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു 1 ലിറ്റർ പായസത്തിന് എന്തുമാത്രം മെറ്റീരിയൽ വേണ്ടി വരും, അല്ലെങ്കിൽ 2-5 ലിറ്റർ പായസത്തിന് എന്തുമാത്രം മെറ്റീരിയൽ വേണ്ടി വരും. അപ്പോൾ അപ്പോൾ നമ്മൾ കണക്കൂട്ട് നോക്കിയിട്ട് ആ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ, അതായത് പെട്ടെന്ന് ആർക്കും ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതുള്ളൂ. അതിപ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ എന്താ പറയുക ഒരു ബുദ്ധിയൊന്നും പറയുന്നൊന്നുമില്ല, ബുദ്ധിയും ബുദ്ധിയുടെ പ്രശ്നങ്ങളൊന്നും അല്ല. നാട്ടിൽ കിട്ടാത്തൊരു സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കാത്തതാണല്ലോ അങ്ങനെ ഐറ്റം അവിടെ വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കും ഒരു രസമുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യാറുണ്ട്. ഒരൈറ്റം കൊണ്ട് തന്നെ ചെയ്യുന്നതിന് പറയും 2-3 മെറ്റീരിയൽസ് ബ്ലെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴും എനിക്ക് പോലും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ലൊരു പാചകക്കാരന് പോലും പറയാൻ പറ്റില്ല 2-3 ഐറ്റംസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഐറ്റംസ് ഏതാണെന്നുള്ള പറയാൻ പറ്റില്ല. പിന്നെ ഏതാണ്ടൊരു സ്വാദ് കൊണ്ട് മനസ്സിലാക്കി ഇന്ന ഐറ്റംസൊക്കെ ഇല്ലേന്ന് ചോദിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എല്ലാ വർഷവും ഈ ഇത് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ നമ്മളത് ചെയ്ത് ഒരു ക്ലീഷയായി മാറിക്കഴിഞ്ഞു, ഒരു എല്ലാത്തിൻ്റെ ഒരു തനിയാവർത്തനം തന്നെ. അപ്പോൾ അത് നമ്പൂതിരിയുടെ കസരത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊരു എന്താ ബ്രാഹ്മണിക്കൽ ബുൾഡോസറിങ് എന്നാണ് അവരതിന് പറഞ്ഞിരുന്നത്, ബ്രാഹ്മണിക്കൽ ബുൾഡോസറിങ്. അപ്പോൾ ബ്രാഹ്മണനായതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പല കമൻസും വരാറുണ്ട്. പക്ഷേ ഞാനതിനെ കുറിച്ചൊന്നും എനിക്ക് ബോധപ്പെടാവാറില്ല എന്ന് മാത്രം.
ഇനി ഓണസദ്യയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ മലയാളിയുടെ ഗൃഹാതുരത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ് സദ്യ. അത്തരമൊരു സദ്യ അല്ലെങ്കിൽ അങ്ങനെ സദ്യ കഴിക്കുന്ന ഒരു രീതി അതൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഇത് പാചകം ചെയ്യുന്ന ഒരാൾക്ക് ആൾക്കാർ നന്നായി കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയാറുണ്ട്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ പോലും സദ്യ പൂർണ്ണമായി ആസ്വദിച്ച് കഴിക്കുന്ന താങ്കൾ കാണാറുണ്ടോ? സദ്യയോടുള്ള ഒരാൾക്കാരുടെ പ്രിയം നല്ല തലത്തിൽ തന്നെ ഉണ്ടെന്ന് താങ്കൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ?
ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നൊരു പുതിയൊരു ട്രെൻഡ് ഒരു സദ്യയ്ക്ക് വിഭവങ്ങളുടെ എണ്ണം പരമാവധി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മളൊരു 1 പായസം അല്ലെങ്കിൽ 2 പായസം, പിന്നീട് 3, 4, 5, 6 അങ്ങനെ പായസങ്ങളുടെ എണ്ണം കൂട്ടുകയും അതുപോലെ കറികളുടെ എണ്ണം കൂട്ടുകയും കളർഫുള്ളായി ഇല നിറം നിറച്ച് വയ്ക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വന്ന് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ഷോപ്പീസായി മാറുകയാണ്. ഒരു ഇല അല്ലെങ്കിൽ ഒരു ഇലയിൽ വിളമ്പുന്ന ചോറ് ആ ചോറിന് പകരം അതൊരു ഷോപ്പീസായി മാറിക്കഴിയുമ്പോൾ കഴിക്കുന്ന ആൾക്കാരുടെ മനോഗതിയും അങ്ങനെ തന്നെ മാറുന്നോ എന്നൊരു സംശയം എനിക്കില്ലാത്തില്ല. ഐ മീൻ അതായത് ശരിക്കും ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈ തല കാണിച്ചിട്ട് എന്തെങ്കിലും വാരി കഴിച്ചിട്ട് എണീറ്റ് പോകുന്ന രീതിയിലേക്ക് കേരളത്തിലെ ആൾക്കാർ മാറിക്കഴിഞ്ഞു. കാരണം കേരളത്തിൽ ശരിക്കും ഒരു സദ്യ എന്ന് പറയുന്ന ഷഡ്രസങ്ങൾ ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത രീതിക്ക് ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ട രീതിയാണ് ഒരു സദ്യയുടെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്.
ശരിക്കും അതൊന്ന് ചോദിക്കണം, ഒരു സദ്യ കഴിക്കേണ്ട രീതി എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും പുതിയ തലമുറ വിദേശത്ത് താമസിക്കുന്നവർക്ക് സദ്യ കഴിക്കേണ്ട, ഓണം കഴിഞ്ഞെങ്കിൽ പോലും ആൾക്കാർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും സദ്യ കഴിക്കേണ്ട രീതി എന്താണ്?
സദ്യ കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, അതിന് കേരളത്തിൽ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്തത കാണുന്നുണ്ട് കഴിക്കുന്ന രീതിക്ക് പോലും. ഇപ്പോൾ തിരുവനന്തപുരം കഴിക്കുന്ന രീതിക്കല്ല തിരുവിതാംകൂറുകാർ കഴിക്കുന്ന രീതിക്കല്ല ഏറനാടുകാർ കഴിക്കുന്ന, അവർ കഴിക്കുന്ന രീതിക്കല്ല കാസർഗോഡുകാർ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന രീതിക്ക് തന്നെ അതാത് സ്ഥലത്തിൻ്റെതനുസരിച്ചിട്ടുള്ള വ്യത്യസ്തത ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി സദ്യ ഒന്നിനോടൊന്ന് ഒരു ഷഡ്രസങ്ങൾ വരത്തക്ക രീതിക്കാണ്, ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തക്ക രീതിക്കാണ് സദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിയുന്നത്. അപ്പോൾ ശരിക്കും ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഇലയുടെ ഇടത് ഭാഗത്ത് താഴെ നിന്നാണ് നമുക്കിത് വിളമ്പി തുടങ്ങണ്ട. അതുപോലും ആൾക്കാർക്ക് ആൾക്കാരില്ല, എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടു. ഇലയുടെ അടുത്ത ഭാഗത്ത് താഴെ ആദ്യം ഉപ്പിനാണ് ഇപ്പോൾ വിളമ്പുന്നത്. ഉപ്പ് വിളമ്പുന്നുണ്ട്, പണ്ട് ഉപ്പ് വിളമ്പാറില്ല. അപ്പോൾ ആദ്യം ഉപ്പ് തുടങ്ങി, പിന്നെ ഉപ്പിലിട്ട് വന്നാൽ അതിനുശേഷം അതിന് ചിപ്സ് വരും. ചിപ്സ് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ മുകളിൽ പപ്പടം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇലയുടെ സൈഡിൽ നമുക്ക് പഴം വയ്ക്കും, ഇലയ്ക്ക് അകത്തല്ല ഇലയ്ക്ക് പുറത്ത്. അതിന് തൊട്ട് മുകളിലായിട്ട് തോരൻ വരുന്നു, അതിന് തൊട്ട് മുകളിലായിട്ട് എരിശ്ശേരി ഉണ്ട്, എരിശ്ശേരി വരുന്നു. പിന്നെ എരിശ്ശേരി കൂട്ടുകൊരു എന്തെങ്കിലും ഒന്ന്, പിന്നീട് പച്ചടി വരുന്നു, പിന്നീട് ഓലൻ വരുന്നു, പിന്നീട് അവിയൽ വരുന്നു. അങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ആയ ഡയറക്ഷനിലാണ് ഈ സംഭവങ്ങളെല്ലാം ഇലയിലെ വിഭവങ്ങൾ വിളമ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ക്ലോക്ക് വൈസ് ആയ രീതിയിൽ ഇലയിലെ വിഭവങ്ങൾ വിളമ്പി വെച്ചിട്ട് ചോറ് വിളമ്പുമ്പോൾ പരിപ്പ് കൂട്ടി കൊണ്ടുവന്നയാൾ നെയ്യും കൂടെ വാങ്ങണം. നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾ പരിപ്പ് കൂട്ടി കൊണ്ടുവന്നാൽ പാടില്ല. കാരണം പരിപ്പ് കഴിക്കുന്നത് കൊണ്ട് ചിലർക്കെങ്കിലും, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചിലർക്കെങ്കിലും ഗ്യാസിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഫോം ചെന്ന് കാണാറുണ്ട്. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന് പരിപ്പിൻ്റെ കൂടെ നെയ്യ് കൊടുക്കുന്നത്. പിന്നീട് വരുന്ന സാമ്പാറാണ്. സാമ്പാർ ശരിക്കൊരു കേരളീയ വിഭവമല്ല, അത് തമിഴ്നാട് വിഭവമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് തൊമരപ്പരിപ്പാണ് സാധാരണ സാമ്പാറിന് ഉപയോഗിക്കാറുള്ളത്. തൊമരപ്പരിപ്പിലെ കാർബോഹൈഡ്രേറ്റ്സും വാളമ്പുള്ളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി യോജിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ അയൺ കണ്ടമാനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ. അതായത് ചുവന്ന രക്താണുക്കൾ ധാരാളം മനുഷ്യ ശരീരത്തിലെ ബ്ലഡിൽ ഉണ്ടാക്കുന്നൊരു വിഭവം കൂടിയാണ് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പാർ കൂട്ടി ഊണ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്താണെങ്കിൽ സാമ്പാർ വിളമ്പിയതിന് ശേഷം അവർ പായസങ്ങളൊക്കെ വാങ്ങും. പായസങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നീട് വീണ്ടും ചോറ് വാങ്ങി, പിന്നീട് അതിനത് പുളിശ്ശേരി ചേർത്ത് ചോറുണ്ടു, പിന്നെ മോര് കൂട്ടി കൊണ്ടു, അങ്ങനെ പതിയാം. പക്ഷേ അത് തിരുവിതാംകൂറിലേക്ക് എത്തുമ്പോൾ സാമ്പാറും കഴിഞ്ഞ് പുളിശ്ശേരിയും കഴിഞ്ഞ് രസവും കഴിഞ്ഞ് ലാസ്റ്റ് പായസം വിളമ്പിട്ട് പിന്നെ ചോറ് കൂട്ടി, ചോറ് വിളമ്പിട്ട് മോര് കൂട്ടി കൊണ്ട് കഴിക്കുന്നത്. അത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ സാമ്പാർ കഴിഞ്ഞാൽ രസം കഴിഞ്ഞാൽ പിന്നെ ഒരു പായസം വിളമ്പും, പിന്നെ ലാസ്റ്റ് ലേശം ചോറ് വിളമ്പിയിട്ട് മോര് കൂട്ടി കൊണ്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തിനനുസരിച്ചൊരു വ്യത്യസ്തത കാണുന്നുണ്ട് കഴിക്കുന്ന രീതിക്ക്. ഇപ്പോൾ കാളൻ എന്ന് പറഞ്ഞ സാധനം, ശരിക്കും പണ്ട് കാളൻ ഉണ്ടാക്കിയിരുന്ന തൈര് കടഞ്ഞെടുത്ത് മോര് കൊണ്ട് തന്നെ ഉണ്ടാക്കാറ്. ഉണ്ടാവും മോര് പറ്റിച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കുക, ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഈ കാളൻ്റെ പുളി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓലം വിളമ്പുന്നത്. ഓലം ഒരു നിഷ്ഗുണ സ്വഭാവമുള്ള സാധനം, എരിവില്ല, പുളിയില്ല, ഉപ്പില്ല, മധുരമില്ല, ഒന്നുമില്ല. അപ്പോൾ കാളൻ പുളിയുള്ള കാളൻ കൂട്ടി ഉണ്ടുമ്പോൾ ഓലനും കൂടി ആ കൊടുത്ത് കൂട്ടി കുഴച്ചിടുമ്പോൾ ഈ കാളൻ്റെ പുളി കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അതുപോലെ ഈ പുളിയിഞ്ചി എന്ന് പറഞ്ഞ സാധനം, അതൊരു നല്ലൊരു ആപ്പറ്റൈസറാണ്. ഇഞ്ചി അറിയാമല്ലോ, നല്ലൊരു ആപ്പറ്റൈസർ കൂടിയാണ് പുളിയിഞ്ചി. ആദ്യം തൊട്ട് നാവിൽ വെച്ചാലും ഇടയ്ക്ക് തൊട്ട് നാവിൽ വെച്ചാലും നമ്മൾ ഒരു ഉരുളി ഉണ്ണാൻ നിൽക്കുക, രണ്ടുരുളി ഉണ്ണാൻ തോന്നും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഊണ് കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക് വയറു നിറയെ ശരിക്കും കഴിച്ചിട്ട് പോകാൻ പറ്റും. പായസത്തിന് ശേഷം മോര് കൂട്ടുന്നതാണ് എപ്പോഴും നല്ലത്. പാലും ഇതും കൂടെ കൂടിയിട്ട്, അതായത് ശർക്കര പായസവും പാല് കൊണ്ടുള്ള ഐറ്റംസും, പാല് അതായത് പാലടയോ അല്ലെങ്കിൽ പാൽ പായസമോ സേമിയ, അതും ശർക്കര പായസം കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിക്കാൻ പാടില്ല. ശർക്കരയ്ക്കകത്തെ ശർക്കരയും ഇതിൻ്റെ അകത്തെ പഞ്ചസാരയും കൂടി പ്രതിപ്രവർത്തനം നടത്തി ചെറിയ രീതിക്കൊരു വിഷാംശം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പണ്ട് പല ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം അതിന് നമുക്കൊരു ആധികാരികത ഉണ്ടെന്നറിയില്ല. പക്ഷേ അതിനെ കഴിക്കരുത് എന്നാണ് നിയമം പറയണത്.
ഇത്രത്തോളം ഈ നിയമങ്ങളൊക്കെ പാലിച്ചപ്പോൾ സദ്യ കഴിക്കുന്ന എത്ര പേരെ കാണാറുണ്ട്?
ഒരാളും ഇല്ല എന്നുള്ളതാണ് സത്യം.
താങ്കൾ കഴിക്കാറുണ്ടോ?
അല്ല, ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊന്നും ഞാൻ കൂട്ടാറില്ല. പ്രധാനമായിട്ടും നമ്മൾ ഈ പാചകത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ഷീണം, കാരണം ഉച്ചയ്ക്ക് ഊണ് വളരെ ലൈറ്റായിട്ട് വൈകുന്നേരം കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മളൊരല്പം മോര് കൂട്ടുകയോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ അച്ചാർ എന്തെങ്കിലും കഴിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുള്ളൂ. ഞാൻ പാചകം ചെയ്യാത്തൊരു സദ്യയ്ക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഇതുപോലെ കഴിക്കും. ഇപ്പം രീതിക്ക് തന്നെ ഞാൻ കഴിക്കും, കാരണം അവിടെ നമുക്ക് വിശപ്പുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ.
പറയുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന താങ്കൾ തന്നെ സദ്യ വയ്ക്കാറുണ്ടോ?
ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കയ്യിലൊരു കണക്ക് എന്ന് പറയുന്നത് 100 പേരുടെ യൂണിറ്റാണ്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ബിലോ 100 എവിടെ ചെയ്താലും പൊളിഞ്ഞു പോകും. അത് കാരണം അങ്ങനെ ശ്രമിച്ച് പരാജയം തന്നെ അവൻ പതിവില്ല.
അങ്ങനെ പരാജയമായിട്ടുണ്ടോ?
ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. 100 തടവണ എനിക്ക് ചെയ്യാൻ പറ്റും. ചെയ്താൽ ഒന്നെങ്കിൽ അതിന് 30 ആയിരിക്കും, അല്ലെങ്കിൽ 70 ആയിരിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും.
അതും രസകരമായ ഒരു കാര്യമാണ്. കാര്യം പഴയടൻ മോഹൻ നമ്പൂതിരി പോലെ ഒരു വ്യക്തിക്ക് 10 പേർക്ക് അല്ലെങ്കിൽ 20 പേർക്ക് സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്നത്.
പക്ഷെ ഞാൻ ഈ കുക്കറി ഷോകളിൽ ഈ ചാനലുകാരുടെ പ്രോഗ്രാംസ് പല സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ 1/2 സ്പൂണ് അല്ലെങ്കിൽ 1/2 കപ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഉണ്ടാക്കിയ സാധനം എങ്ങനെ എന്നാലും കഴിച്ചു വെക്കുന്നില്ല, അതൊക്കെ ശരിയായിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ, അത് കാരണം കാണിക്കുന്നതാണത്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ പഴയടൻ മോഹൻ നമ്പൂതിരി, സദ്യയെക്കുറിച്ച്, സദ്യവട്ടങ്ങളെക്കുറിച്ച്, സദ്യ കഴിക്കേണ്ട രീതിയെക്കുറിച്ചെല്ലാം ഇത്രത്തോളം സംസാരിച്ചതിനെ
വളരെ നന്ദിയുണ്ട്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയ മലയാളി സുഹൃത്തുക്കളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.
കേൾക്കാനും പറയാനും SBS റേഡിയോ ആപ്പ്. പരിപാടികൾ തത്സമയം കേൾക്കാനും ഇഷ്ടമുള്ളപ്പോൾ വീണ്ടും കേൾക്കാനും അഭിപ്രായ വോട്ടെടുപ്പുകൾ പങ്കെടുക്കാനും ഞങ്ങളെ നേരിൽ ബന്ധപ്പെടാനും SBS റേഡിയോ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം.